السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. بهمان رأي سهودرن علي റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധം ഉഹദ് യുദ്ധം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകൾ മദീനയിലേക്ക് ഇങ്ങോട്ടിരച്ചു വന്ന് നടത്തിയ ഈ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ വിജയം അള്ളാഹു നൽകി. അവർക്ക് സന്തോഷിക്കാവുന്ന കാഴ്ചകൾ അള്ളാഹു കാണിച്ചു നൽകി. എന്നാൽ മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടുകയാണ് എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മറന്നുകൊണ്ട് ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം അമ്പയ്ത്തുകാർ ജബലുർ റുമായിയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നു. അവർ ഗനീമത്ത് സ്വത്ത് പൊറുക്കുന്ന മുസ്ലിമീങ്ങളോടൊപ്പം ചേരുകയും ഗനീമത്ത് ശേഖരിക്കുന്നതിൽ വ്യാപൃതരാവുകയും ചെയ്തു. അവിടെ മുതൽ മുസ്ലിം സൈന്യത്തിൻ്റെ പരാജയം ആരംഭിക്കുകയാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ മനസ്സുകളെ അങ്ങേയറ്റം തളർത്തിക്കളയുന്ന കടുത്ത പരാജയം അവർക്ക് രുചിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് സഹാബികൾ പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة حتى إذا فشلتم അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടതുവരെ, وتنازعتم في الأمر നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അതിന് വിരുദ്ധമായി, വഅസൈതും നിങ്ങൾ ധിക്കരിച്ചു, മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിച്ചു. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? നിങ്ങൾ ഗനീമത്താണ് ഇഷ്ടപ്പെട്ടത്, ദുനിയാവിനോടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ സന്ദർഭത്തിൽ താല്പര്യമുണ്ടായത്. മിൻകും മൻ യുരീദു ദുനിയ നിങ്ങളിൽ ദുനിയാവ് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറ നിങ്ങളിൽ ആഖിറത്ത് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബികളിൽ അവരിൽ ചിലരുടെ മനസ്സുകളിലേക്ക് അറിയാതെ ദുനിയാവിനോടുള്ള ഇഷ്ടം കയറി വന്നു തുടങ്ങി എന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ആയത്താണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്ത് അവതരിക്കുന്നതിന് മുൻപ് ഞങ്ങളിൽ ഒരാളും ദുനിയാവ് ആഗ്രഹിക്കുന്നവരായി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് സത്യമാകുമായിരുന്നു. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി ഞങ്ങൾ ദുനിയാവ് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ സഹാബികളിൽ ചിലർ അവർ മുസ്ലിം സൈന്യത്തിനിടയിലേക്ക് ഇറങ്ങി വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫലമ്മ ഗനിമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു, റസൂലുള്ളയും സഹാബത്തും വിജയിക്കുകയും ഗനീമത്ത് ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ, വഅബാഹു അസ്കറൽ മുശ്രിക്കീൻ, അവർ മുശ്രിക്കീങ്ങളുടെ സൈന്യത്തെ തുരത്തി ഓടിച്ചു എന്ന് കണ്ടപ്പോൾ, അഖബ്ബറുമാതു ജമീഅൻ, അമ്പയ്ത്തുകാരെല്ലാം മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഫദഖലു ഫിൽ അസ്കരി യൻഹബൂൻ, അങ്ങനെ അവരും സൈന്യത്തിൽ കൂട്ടം കൂടി ഗനീമത്ത് ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ റസൂലുള്ളയുടെ സൈന്യത്തിൽ വിരലുകൾ കൂടി പിണഞ്ഞതുപോലെ കൂടിച്ചേർന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് അത് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിരലുകൾ പിണച്ചു കാണിച്ചു കൊടുത്തു. ഈ അവസരം പിന്തിരിഞ്ഞോടുന്ന വേളയിൽ ഖാലിദ് ഇബ്നുൽ വലീദ് ഈ ഒരു അവസരം തുറന്നു കിട്ടിയതായി മനസ്സിലാക്കി. അതോടുകൂടി അദ്ദേഹം തനിക്ക് ലഭിച്ച ആ അവസരം മുതലെടുത്തു. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഖാലിദ് ഇബ്നുൽ വലീദ് തന്നോടൊപ്പമുള്ള കുതിരപ്പടയാളികളോടൊപ്പം ജബലുർ റുമായുടെ മുകളിലേക്ക് ഇരച്ചു കയറി. അവിടെ ബാക്കി വന്നിരുന്ന ഏതാണ്ട് 10 വരുന്ന സഹാബികൾ, ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഏതാണ്ട് 10 വരുന്ന സഹാബികൾ, 50 സഹാബികളെ ഏൽപ്പിച്ചതിൽ 10 മാത്രമാണ് അവിടെ നിന്നത്. ആ 10 സഹാബികളെയും ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നിഷ്പ്രയാസം തകർത്ത് കളഞ്ഞു, കൊന്നുകളഞ്ഞു. അങ്ങനെ അവർ മലമുകളിൽ നിന്ന് മുസ്ലിം സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിനെ പിന്നിലൂടെ ആക്രമിച്ചു. പൊടുന്നനെ ഉണ്ടായ അക്രമത്തിൽ പെട്ടെന്നുണ്ടായ പിന്നിൽ നിന്നുള്ള അടിയിൽ മുസ്ലിമീങ്ങൾ പരിഭ്രാന്തരായി. എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലിൽ പിന്തിരിഞ്ഞു ഓടാൻ തുടങ്ങിയ മുശ്രിക്കുകളുടെ സൈന്യത്തെ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾ തിരിച്ചു വിളിച്ചു. അവർ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി, തിരിച്ചു വരാൻ പറയാൻ തുടങ്ങി. അതോടെ പിന്തിരിഞ്ഞോടിയ മുശ്രിക്കുകൾ അവർ തിരിച്ചു വന്നു. മുസ്ലിമീങ്ങളെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും മുശ്രിക്കുകൾ വളഞ്ഞു. അവർക്ക് ബാക്കിലേക്കും പോകാൻ വയ്യ, മുന്നിലേക്കും ഓടാൻ വയ്യ. അങ്ങനെ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ മുശ്രിക്കുകൾ പൊതിയുകയും അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ അവരുടെ സൈന്യം മുസ്ലിമീങ്ങളെ വളയുകയും ചെയ്തു. സഹാബികൾ ചില ഹദീസുകളിൽ പറഞ്ഞതായി കാണാം, പിശാജു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പിന്നിലേക്ക് നോക്കുക, പിന്നിലേക്ക് നോക്കുക. അവർ പിന്നിലേക്ക് നോക്കുന്ന തക്കത്തിൽ മുന്നിൽ നിന്ന് ആളുകൾ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ ശക്തമായി ആക്രമിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾ പരാജയത്തിൻ്റെ രുചി ആസ്വദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് പരാജയം അനുഭവിക്കാൻ തുടങ്ങി. അതോടുകൂടി മുസ്ലിം സൈന്യത്തിൽ അവ്യക്തതയും പരിഭ്രാന്തിയും പരന്നു. ആ അവ്യക്തതയിലാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അൽ യമാൻ, ഹുദൈഫത്തു ഇബ്നുൽ യമാൻ, അദ്ദേഹത്തിന്റെ പിതാവ് അൽ യമാൻ അദ്ദേഹം മരിക്കുന്നത്. അൽ യമാൻ അദ്ദേഹം വളരെ പ്രായമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മദീനയിൽ മുസ്ലിമീങ്ങളോടൊപ്പം അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉഹദിൽ യുദ്ധത്തിന് പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിരുന്ന് രണ്ട് വൃദ്ധന്മാരായ ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അതിൽ ഒരാൾ യമാൻ ഹുദൈഫയുടെ പിതാവ്, അദ്ദേഹം പറഞ്ഞു, അഫല നഅഖുദു അസ്യാഫന സുമ്മ നൽഹഖു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് നമ്മുടെ വാളെടുത്ത് റസൂലുള്ളാഹിയുടെ ഒപ്പം യുദ്ധത്തിന് പുറപ്പെട്ടാലോ. ലഅല്ലല്ലാഹ യർസൂഖുന ഷഹാദത ലഅല്ലല്ലാഹ യർസൂഖുന ഷഹാദത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ചിലപ്പോൾ ഈ യുദ്ധത്തിൽ ഷഹീദുകളായി സ്വീകരിച്ചേക്കാം. അങ്ങനെ വൃദ്ധരായ ഈ രണ്ടാളുകൾ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി പുറപ്പെട്ടു. അവർ ചെല്ലുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ സൈന്യം അവർ പരിഭ്രാന്തിയിലാണ്. ആരാണ് തങ്ങളോടൊപ്പമുള്ളത്, ആരാണ് എതിരുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം പിന്നിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവർ സഹാബികൾക്കിടയിൽ പ്രവേശിച്ച് യുദ്ധം തുടങ്ങി. അപ്പോൾ സഹാബികളിൽപ്പെട്ട സാബിത് ഇബ്നു വഖ്ഷ്, അദ്ദേഹം യമാനിനോടൊപ്പം പുറപ്പെട്ട വൃദ്ധനാണ്, അദ്ദേഹത്തെ മുശ്രിക്കുകൾ തന്നെ കൊന്നുകളഞ്ഞു. എന്നാൽ അൽ യമാൻ ഹുദൈഫയുടെ പിതാവ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് മുസ്ലിമീങ്ങളുടെ വാളുകൾ തന്നെയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പിതാവിനെ സഹാബികൾ എന്നോടൊപ്പമുള്ള എൻ്റെ കൂട്ടുകാർ വധിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവരോട് പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതെൻ്റെ വാപ്പയാണ്, അതെൻ്റെ വാപ്പയാണ്. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. ആരാണ് ഈ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ വന്നു പറഞ്ഞു, വല്ലാഹി മാ അറഫ്നാഹു, ഹുദൈഫ ഇത് നിന്റെ പിതാവായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിൻ്റെ പകരമായുള്ള ദിയത്ത്, അതിന് പ്രായശ്ചിത്തമായി നൽകേണ്ട തുക അവരുടെ മേൽ ബാധ്യതയാക്കാൻ ഉദ്ദേശിച്ചു. എന്നാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവർക്ക് പുറത്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ, അവൻ ഏറ്റവും കരുണയുള്ളവൻ തന്നെയാണ്. അങ്ങനെ സഹാബികൾ അവർക്കിടയിൽ വ്യക്തമായ പരിഭ്രാന്തി പ്രകടമാകാൻ തുടങ്ങി. അന്ന് യുദ്ധത്തിൽ ബദറിൽ പോരാടിയതുപോലെ തന്നെ ശക്തമായി പോരാടിയ സഹാബിയാണ് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉഹദിലും ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊടുന്നനെയാണ് മുസ്ലിം സൈന്യത്തിനിടയിലുള്ള ഇണക്കം നഷ്ടപ്പെടുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മൽപ്പിടുത്തത്തിൽ മുശ്രിക്കീങ്ങളിലെ ഒരു നേതാവിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് വഹ്ഷി എന്ന അന്ന് മുശ്രിക്കായിരുന്ന പിന്നീട് മുസ്ലിമായ സഹാബിയാണ്. വഹ്ഷി അദ്ദേഹം പറയുന്നു, ഞാൻ മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ജുബൈർ ഇബ്നു മുത്ഇം എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ എളാപ്പയായ തുഅയ്മത്ത് ഇബ്നു അദിയിനെ കൊലപ്പെടുത്തിയത് ഹംസയാണ്. വഹ്ഷിയാകട്ടെ ആഫ്രിക്കക്കാരനായ ഒരു അടിമയാണ്. ഹംസയെ കൊലപ്പെടുത്തിയ വഹ്ഷി ഒരു അടിമയാണ്, ആഫ്രിക്കക്കാരനാണ്, അബസീനിയക്കാരനാണ്. അദ്ദേഹത്തിന് കുന്തം ഉപയോഗിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. അദ്ദേഹം കുന്തമറിഞ്ഞാൽ അത് ലക്ഷ്യത്തിലെത്താതെ പോവുക എന്നത് വിരളമാണ്. നല്ല കഴിവുണ്ട്. ജുബേർ പറഞ്ഞു, നീ ഹംസയെ കൊലപ്പെടുത്തിയാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം, നിന്നെ ഞാൻ വെറുതെ വിടാം. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, ഹംസയെ നീ കൊന്നുകളയണം ഉഹദ് യുദ്ധത്തിൽ. അങ്ങനെ വഹ്ഷി പറയുകയാണ്, എനിക്ക് ഹംസയെ കൊല്ലുക എന്നതല്ലാതെ മുസ്ലിമീങ്ങളിൽ ഒരാളെയും കൊല്ലണമെന്ന ഉദ്ദേശമില്ല. ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ എന്റെ മനസ്സിൽ ഹംസ മാത്രമാണ് ഉദ്ദേശം. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ എത്തിയപ്പോൾ ഞാൻ ഹംസയെ തപ്പി നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഹംസ റളിയല്ലാഹു അൻഹു പടച്ചട്ട പോലും അണിയാതെയാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. ധൈര്യവാനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരാളും ബാക്കി നിൽക്കുന്നില്ല. മുന്നിൽ വന്നവരെ എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് ഹംസ മുന്നേറുകയാണ്. അങ്ങനെ ഹംസ എന്റെ മുന്നിലേക്ക് വന്നു. ഹംസയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് പിന്മാറി ഒരു പാറയുടെ പിന്നിലേക്ക് മാറി നിന്നു. വഹ്ഷി പിന്നിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു വഹ്ഷിയെ അവഗണിച്ചു, ശ്രദ്ധിച്ചില്ല. ആ തക്കം നോക്കി വഹ്ഷി അവന്റെ കുന്തം, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് നോക്കിയെറിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ കീഴ്നാഭിയിൽ, അദ്ദേഹത്തിന്റെ വയറ്റിൽ കുത്തിയിറങ്ങി പിന്നിലൂടെ കാലിന്റെ ഭാഗത്തു കൂടെ പുറത്തേക്ക് വന്നു. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ശരീരത്തിൽ പതിച്ച ആ കുന്തവും കയ്യിൽ പിടിച്ച് വഹ്ഷിയെ പിടിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം താഴെ വീണു. അങ്ങനെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കയ്യായിരുന്ന ആ സഹാബി, അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. ഹംസ മരിച്ചു എന്ന് കണ്ടതോടുകൂടി വഹ്ഷി അദ്ദേഹം പറയുന്നു, ഹംസയുടെ മരണം ഉറപ്പിച്ചതോടുകൂടി ഞാൻ തിരിച്ചുപോയി, പിന്നെ ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഹംസയെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. അതല്ലാതെ എനിക്ക് വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്കയിലെത്തിയതിന് ശേഷം പിന്നീട് വഹ്ഷി അദ്ദേഹം സ്വതന്ത്രനായി പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ച സന്ദർഭത്തിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എത്ര ചെറിയവനാകട്ടെ വലിയവനാകട്ടെ ഒരാളെയും അവഗണിക്കാൻ പാടില്ല എന്ന പാഠം ഇതിലുണ്ട്. എത്ര ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, ഹംസ വഹ്ഷിയെ കണ്ടതാണ്, പക്ഷെ അവഗണിച്ചു കളഞ്ഞു. ആ അശ്രദ്ധയിൽ നിന്നാണ് ഹംസയെ വഹ്ഷി കൊലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് സഹാബികളിൽ പ്രമുഖനായ ഒരു സഹാബി മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ മരിച്ചു വീണ പ്രമുഖനായ മറ്റൊരു സഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് മദീനയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം കൊണ്ടുവന്നത്. അദ്ദേഹം മുഹാജിറാണ്. അതോടൊപ്പം അൻസാരികൾ അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുത്ത നേതാവാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു മുസ്ലിമീങ്ങളുടെ പതാക ഉണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു മുസ്ലിമീങ്ങളുടെ പതാക വാഹകൻ. മുസ്അബിനൊരു ചരിത്രം കഴിഞ്ഞുപോയിട്ടുണ്ട് മക്കയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മക്കയിൽ ഇത്ര മനോഹരമായ അത്തർ വീശുന്ന മറ്റൊരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പടച്ചട്ട അണിഞ്ഞാൽ, അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ അത് റസൂലാണ് എന്ന് വിചാരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര പ്രകൃതിയോട് മുസ്അബിന് വല്ലാത്ത സാദൃശ്യമുണ്ടായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പതാക വഹിച്ചുകൊണ്ട് റസൂലുള്ളയുടെ അടുത്ത് തന്നെയുണ്ട്. മുസ്അബിനെ കണ്ടുകഴിഞ്ഞാൽ അത് റസൂലാണ് എന്ന് തോന്നിക്കുമായിരുന്നു. അതുകൊണ്ട് മുസ്അബിന്റെ അടുക്കലേക്ക് ഇബ്നു ഖമിഅഹ് എന്ന കുതിരപ്പടയാളി, അവൻ മുശ്രിക്കാണ്, ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും ക്രൂരത മുസ്ലിമീങ്ങളോട് കാണിച്ചത് ഇബ്നു ഖമിഅത്താണ്. അവൻ മുസ്അബിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. എന്നിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ, അദ്ദേഹത്തിന്റെ വലത് കൈയിലാണ് പതാകയുള്ളത്, അവൻ വലത് കൈയിന്റെ ഭാഗത്തേക്ക് നോക്കി ആഞ്ഞു വെട്ടി. അദ്ദേഹത്തിന്റെ വലത് കൈ തോളിൽ നിന്ന് വെട്ടേറ്റ് നിലംപതിച്ചു. ഉടനെ അദ്ദേഹം തൻ്റെ ഇടത് കൈയിലേക്ക് മുസ്ലിമീങ്ങളുടെ പതാക മാറ്റിപ്പിടിച്ചു. ഇബ്നു ഖമിഅഹ് മുസ്അബിൻ്റെ ഇടത് കൈയും അതുപോലെ തന്നെ ഛേദിച്ചു കളഞ്ഞു. വെട്ടേറ്റു വീണ തൻ്റെ രണ്ട് കൈകൾക്കുമിടയിൽ തൻ്റെ നെഞ്ചിനിടയിൽ മുസ്ലിമീങ്ങളുടെ പതാക മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചേർത്തു പിടിച്ചു. അപ്പോൾ ഇബ്നു ഖമിഅഹ് ലഅനഹുല്ലാഹ് അവൻ മുസ്അബിൻ്റെ നെഞ്ച് നോക്കി അദ്ദേഹത്തെ കൊലപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തെ ശരീരത്തിലേക്ക് കുത്തി കൊന്നുകളഞ്ഞു. മുസ്അബ് വിളിച്ചു പറയുന്നു, ഓരോ കൈകളും വെട്ടേറ്റു വീഴുമ്പോഴും അദ്ദേഹം ഓതിയിരുന്നത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂൽ മാത്രമാണ്. أَفَإِن مَاتَ أَوْ قُتِلَ انْقَلَبْتُمْ عَلَىٰ أَعْقَابِكُمْ. മുഹമ്മദ് മരിച്ചു എന്നാൽ നിങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഛേദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. ആ ആയത്തു പാരായണം ചെയ്തുകൊണ്ടാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചു വീഴുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുസ്അബ് വെട്ടേറ്റ് താഴെ വീണു. റസൂലുള്ള ഏറെ സ്നേഹിച്ചിരുന്ന സഹാബിയായിരുന്നു മുസ്അബ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പതാക ഏന്താൻ പറഞ്ഞു. പിന്നീട് അലിയാണ് മുസ്ലിമീങ്ങളുടെ പതാക ഏന്തിയത്. അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു മരിച്ചു വീണു. സഹാബികൾ മുസ്അബിൻ്റെ ചരിത്രം എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. മക്കയിൽ ഏറ്റവും ഭംഗിയുണ്ടായിരുന്ന ധനികനായ സഹാബി ഉഹദിൽ അദ്ദേഹം മരിച്ചു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബികൾ വന്ന് പറയുകയാണ്, നബിയെ മുസ്അബിനെ പുതപ്പിക്കാൻ കഫനില്ല, മുസ്അബിൻ്റെ ശരീരം മറച്ചാൽ കാല് പുറത്ത് കാണുകയാണ്, കാല് മറച്ചാൽ മുസ്അബിൻ്റെ തല പുറത്താണ്. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുസ്അബിൻ്റെ തല മറക്കുക, കാലിൻ്റെ ഭാഗത്ത് വല്ല പുല്ലും കെട്ടിവെക്കുക. അങ്ങനെയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മറമാടപ്പെട്ടത്. പിന്നീട് ഇസ്ലാമിക ഭരണം വികസിക്കുകയും വിശാലമാവുകയും സഹാബികളിൽ പലരും ധനികരാവുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ദിവസം നോമ്പുകാരനാണ്. നോമ്പ് നോറ്റ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലെത്തിയതാണ് അദ്ദേഹം. ഭക്ഷണപാത്രത്തിൽ അനേകം തരം ഭക്ഷണങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ മുന്നിൽ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഒരുമിച്ച് മുസ്ലിമായിരുന്നു. മുസ്അബും ഞാനുമെല്ലാം ഇസ്ലാമിലേക്ക് വന്നത് ഒരുമിച്ചാണ്. ദുനിയാവിൽ നിന്നൊന്നും ലഭിക്കാതെ മുസ്അബ് തിരിച്ചുപോയി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കുള്ള പ്രതിഫലങ്ങൾ ഇപ്പോൾ തന്നെ നൽകുന്നത് പോലെയാണ് തോന്നുന്നത്. നമുക്ക് സമ്പത്തുണ്ട്, സൗകര്യങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു. ഇതൊന്നും നൽകാതെ ഒരു കഫൻ പുടവ് പോലും ഇല്ലാതെയാണ് മുസ്അബ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. നമുക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ എല്ലാം നൽകുന്നത് പോലെയുണ്ട്. മുസ്അബ് ഉഹദ് യുദ്ധത്തിൽ മരിച്ചു വീണ ഷഹീദാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നതോടുകൂടി ഇബ്നു ഖമിഅ എന്ന ഷെയ്ത്താൻ അവൻ മുശ്രിക്കുകളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ ധാരണ റസൂലുള്ളയെ കൊന്നിട്ടുണ്ട് എന്ന്. ഇബ്നു ഖമിഅ അവൻ ധരിച്ചത് റസൂലുള്ളയെ കൊലപ്പെടുത്തി എന്നാണ്. മുശ്രിക്കുകളുടെ സൈന്യത്തിലേക്ക് അവൻ തിരിച്ചുപോയി. എന്നിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടുകൂടി മുശ്രിക്കീങ്ങൾ സന്തോഷിച്ചു. അവർ ആഹ്ലാദം കൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങളാകട്ടെ അവരിത് കേട്ടതോടുകൂടി അവർ തകർന്നുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അവരുടെ കാലുകൾ കുറപ്പില്ലാതെയായിപ്പോയി. അവരുടെ അവസാനത്തെ ആണിയാണ് അവരുടെ മുകളിൽ അടിച്ചു വീഴ്ത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് കേട്ടതോടുകൂടി അവരാകെ പരിഭ്രാന്തിയിലായി. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയുകയില്ല. അതോടുകൂടി മുസ്ലിമീങ്ങളുടെ സൈന്യം മൂന്നായി തിരിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ അവർ എല്ലാം ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടി. മദീനയിലെ ഈന്തപ്പന തോട്ടങ്ങൾ അവിടെ എത്തിയിട്ടാണ് അവർ നിർത്തിയത്. എല്ലാം പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ ഓടി രക്ഷപ്പെട്ടു. അവരിൽ വളരെ കുറച്ചു പേർ ഒഴികെ ബാക്കിയുള്ളവർ പിന്നീട് യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ചിലർ പിന്നീട് ഉഹദ് യുദ്ധത്തിലേക്ക് തിരിച്ചു വരികയേ ചെയ്തിട്ടില്ല. അങ്ങനെ അവർ ഓടിപ്പോയി. അവർ മദീനയുടെ ഈന്തപ്പന തോട്ടങ്ങൾക്കുള്ളിലേക്ക് രക്ഷപ്പെട്ടോടി. സഹാബികളിൽ പ്രമുഖരായ ചില ആളുകളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവരുടെ കണ്ണിൽ റസൂലുള്ള മരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പിന്തിരിഞ്ഞോടി, മദീനയിൽ അഭയം തേടി. കുറച്ച് ആളുകൾ പിന്നീട് ചിന്തിച്ച് അവർ തിരിച്ചു വന്നു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമസ്തദല്ലഹും ശൈത്താനു ബിബഅദി മാ കസബു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉഹദ് യുദ്ധത്തിന്റെ ദിവസത്തിൽ പിന്തിരിഞ്ഞോടിയ ആളുകൾ, അവർക്ക് സംഭവിച്ചത് പിശാജ് അവരെ വഴിതെറ്റിച്ചു എന്നത് മാത്രമാണ്. വലഖദ് അഫല്ലാഹു അൻഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ അനുകമ്പയുള്ളവനാണ്. ഈ വിഭാഗം സഹാബികൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ യാതൊരു അർഹതയും നമുക്കില്ല. മാത്രമല്ല ആ സന്ദർഭത്തിൽ അവരാ ചെയ്തതിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ള മരിച്ചിട്ടുണ്ട് എന്ന ധാരണയിലാണ് അവർ ഓടിപ്പോകുന്നത്. അതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ യുദ്ധത്തിൽ ഉറച്ചു നിന്നു. പക്ഷെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. അവരുടെ ആകെയുള്ള ലക്ഷ്യം അവനവൻ്റെ ശരീരം രക്ഷപ്പെടുത്തുക എന്നതു മാത്രമാണ്. അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ അവർ സ്വയം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഒന്നല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇവരെ തകർക്കണം, അല്ലെങ്കിൽ ഇവിടെ കൊല്ലപ്പെടണം. ഈ ഉദ്ദേശത്തിൽ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ ഉറച്ചു നിന്നവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അവർ ക്രമേണ കുറച്ച് സമയം നീളുമ്പോഴേക്ക് അവർക്ക് മനസ്സിലായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത അത് അസത്യമാണ്, അത് കളവാണ് എന്നവർക്ക് മനസ്സിലായി. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. ഈ വിഭാഗം ആളുകൾ അവരിൽപ്പെട്ടയാളാണ് അനസ് ഇബ്നു നദർ എന്ന സഹാബി. അനസ് ഇബ്നു മാലിക്കിന്റെ മൂത്താപ്പയാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, അനസ് ഇബ്നു മാലിക് പറയുന്നു, ഗാബ അമ്മി അനസ് ഇബ്നു നദ്രി അൻ ഖിതാലി ബദ്രിൻ. എന്റെ മൂത്താപ്പയായിരുന്ന അനസ് ഇബ്നു നദർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സഹാബിയാണ്. അനസ് ഇബ്നു മാലിക്കിന്റെ മൂത്താപ്പയായിരുന്ന അനസ് ഇബ്നു നദർ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. റസൂലുള്ളയെ കണ്ടാൽ അനസ് ഇബ്നു നദർ പറയുമായിരുന്നു, യാ റസൂലുള്ളാ, ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതുൽ മുശ്രിഖീൻ. അങ്ങ് മുശ്രിക്കീങ്ങളോട് നടത്തിയ ഒന്നാമത്തെ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ലഇനില്ലാഹു അഷ്ഹദനി ഖിതാലൽ മുശ്രിഖീന ലയറയന്നല്ലാഹു മാ അസ്നാ. ഇനിയൊരു അവസരം അള്ളാഹുവും സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളുമായി യുദ്ധം ചെയ്യാൻ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുകയെന്ന് അള്ളാഹുവിന് ഞാൻ കാണിച്ചു കൊടുക്കും. എങ്ങനെയായിരിക്കും എൻ്റെ യുദ്ധം എന്നത് ഞാൻ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും. അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ ദിവസമെത്തി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടിരിക്കുന്നു. പിന്നിലേക്ക് ഓടിപ്പോയ സഹാബികളുടെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നു. റസൂൽ മരിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ അവർ പിന്തി നിൽക്കുകയാണ്. അദ്ദേഹം അവരോട് ചോദിച്ചു, ഫമാദാ തസ്നഊന ബിൽ ഹയാതി ബഅദ, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഊമു, നിങ്ങൾ എഴുന്നേൽക്കുക. ഫമൂതു അലാ മാ മാത അലൈഹി റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണോ മരിച്ചത് അതിനുവേണ്ടി നിങ്ങളും മരിക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു യഖീനാണത്! റസൂലുള്ള മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ പോലും അവിടുത്തെ ദീനിൽ അവർക്ക് സംശയമില്ല. അവിടുന്ന് എത്തിച്ചു നൽകിയ ഇസ്ലാമിൽ അവർക്ക് സംശയമില്ല. അനസ് ഇബ്നു നദറിന്റെ വാക്ക്, നിങ്ങൾ എഴുന്നേറ്റ് പോവുക, യുദ്ധം ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണോ മരിച്ചത് അതിനുവേണ്ടി നിങ്ങളും മരിക്കുക എന്ന് അദ്ദേഹം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവരോടൊപ്പം അവർ അദ്ദേഹത്തിനോടൊപ്പം യുദ്ധത്തിന് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗല, അല്ലാഹുവേ, ഇവർ ഈ യുദ്ധത്തിന് വരാത്തതിന്റെ കാര്യത്തിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് ഒഴിവുകഴിവ് പറയുകയാണ്. എന്റെ കൂട്ടുകാരാണിവർ, എന്റെ നാട്ടുകാരാണിവർ, അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നതിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് ഒഴിവുകഴിവ് പറയുകയാണ്. വഅബ്റഉ ഇലൈക മിമ്മാ സനഅ ഹൗല, അല്ലാഹുവേ, മുശ്രിക്കുകൾ നിന്റെ റസൂലിനോട് ചെയ്തത് അതിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു. ഉഹദ് യുദ്ധത്തിന് എത്തുന്നതിന് മുൻപ് അദ്ദേഹം സഅദ് ഇബ്നു മുആദിനെ കണ്ടുമുട്ടി. സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. സഅദ് ചോദിച്ചു, ഐനയാ അബ അമർ, എങ്ങോട്ടാണ് അബു അമറെ നീ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, യാ സഅദ് ഇബ്നു മുആദിൻ, അൽ ജന്നതു വറബ്ബിൻ നദർ, സഅദ് ഇബ്നു മുആദേ, സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്. വറബ്ബിൻ നദർ, നദറിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നി അജിദു റീഹഹ ദൂന ഉഹദ്, ഉഹദിന്റെ അപ്പുറത്ത് സ്വർഗത്തിന്റെ മണം ഞാനിതാ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുശ്രിക്കുകൾക്ക് ഇടയിലേക്ക് ഊളിയിട്ടു. അങ്ങനെ അദ്ദേഹം മുശ്രിക്കുകളുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, എവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ യഖീൻ ഉള്ളത്?